2022 നവംബർ 20 ഞായറാഴ്ച വാരന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്നും. കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിൽ. തയ്യാറാക്കിയത് തോമസ് കുഞ്ഞുകുഞ്ഞ് കുളനട. ആരായിരിക്കും ഉത്തരവിട്ടത് ആദ്യത്തെ പോലീസ് വെടിവയ്പ്പിന്? 1958 ജൂലൈ 26 കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിൽ നടന്ന കേരളത്തിലെ ആദ്യത്തെ പോലീസ് വെടിവയ്പ്പിനെക്കുറിച്ചുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായ തോമസ് കുഞ്ഞുകുഞ്ഞിന്റെ ഓർമ്മയാണിത്. വായിക്കുന്നത് BS രാജേഷ്. തിരുവിതാംകൂർ പോലീസിൽ ജോലി ആരംഭിച്ച തോമസ് കുഞ്ഞുകുഞ്ഞ് ഇക്കഴിഞ്ഞ ജൂൺ 27 93 വയസ്സിലേക്ക് കടന്നു. 1952 പാസ്പോർട്ട് എടുത്തു. മലയാളിയിലുണ്ടായിരുന്ന മാതൃ സഹോദരന്റെ അടുത്തേക്കുള്ള യാത്ര മുടങ്ങിയപ്പോൾ തിരുവിതാംകൂർ പോലീസ് സർവീസിൽ ചേർന്നതാണ് തോമസ് കുഞ്ഞുകുഞ്ഞ്. ആരായിരിക്കും ഉത്തരവിട്ടത് ആദ്യത്തെ പോലീസ് വെടിവയ്പ്പിന്? കൂത്തുപറമ്പിൽ വെടിവയ്ക്കാനുള്ള അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നടപ്പാക്കിയ പോലീസുകാരെ കൊലക്കുറ്റത്തിന് പ്രതികളാക്കിയിരുന്നത് ഇപ്പോൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലോ. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ പോലീസ് വെടിവയ്പ്പിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ആ വെടിവയ്പ്പിന് ഉത്തരവിട്ടതെന്ന് അന്നതിൽ പങ്കെടുത്തവർക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു എന്നതാണ് വാസ്തവം. 1958 ജൂലൈ 26 ശനിയാഴ്ച വൈകിട്ട് 4:00 കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഗണേഷ് നായിക്കിന്റെ കശുവണ്ടി ഫാക്ടറിയുടെ മുന്നിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിരുന്നു ആ വെടിവയ്പ്. ചെയ്ത ജോലിയുടെ കൂലി കിട്ടണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഫാക്ടറി പടിക്കൽ TM പ്രഭയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടക്കുന്നു. ഫാക്ടറിക്കുള്ളിൽ കയറ്റുമതിക്ക് തയ്യാറായ കശുവണ്ടി പരിപ്പിന്റെ ലോഡുമായി കിടക്കുന്ന ലോറികൾ കൂലി കിട്ടാതെ പുറത്തേക്ക് വിടില്ലെന്നുള്ള തീരുമാനത്തിൽ തൊഴിലാളികൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന തൊഴിലാളികളും നാട്ടുകാരുമായ 1000-ഓളം ആളുകൾ ഫാക്ടറി ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നു. ലോറി പുറത്തുവിട്ടാൽ ഉടൻ തന്നെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും തൊഴിലാളിക്ക് കൂലി ലഭിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളാമെന്നും മുകളിൽ നിന്നും കിട്ടിയ വിവരം നേതാക്കളെ അറിയിക്കാൻ വേണ്ടി അന്നത്തെ RDO CP രാമകൃഷ്ണപിള്ള, DSP മാധവൻപിള്ള, DYSP ഡിക്രൂസ്, കൊല്ലം ഈസ്റ്റ് SI കരുണാകരൻ നായർ, കുണ്ടറ SI വാര്യർ എന്നിവർ നേതാക്കളെ സമീപിച്ചു. ഉദ്യോഗസ്ഥരും നേതാക്കളും ആൾക്കൂട്ടത്തിന്റെ നടുവിലായി കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഉദ്യോഗസ്ഥരുടെ നേരെ കല്ലുകൾ പാഞ്ഞു വരാൻ തുടങ്ങി. ഫാക്ടറിക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന റെയിൽവേ ലൈനിൽ ധാരാളമായി ഉണ്ടായിരുന്ന 1.5 ഇഞ്ച് മെറ്റൽ കൊണ്ടുള്ള ഏറുകൊണ്ട ഉദ്യോഗസ്ഥ പ്രമുഖർക്ക് അവശരായി നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ. അല്പം അകലെയായി നിന്നിരുന്ന ലോക്കൽ പോലീസും ഇത് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സ്ഥിതിഗതികൾ വഷളാകുന്നത് കണ്ട് പോലീസ് വാനിലുണ്ടായിരുന്ന റിസർവ് പോലീസ് റൈഫിളുമായി ചാടിയിറങ്ങി ജനക്കൂട്ടത്തിന് നേരെ പിരിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പെന്നോളം നിറയൊഴിക്കാൻ തുടങ്ങി. ഈ സമയം അതുവഴി വന്ന ട്രെയിൻ കടന്നുപോകുന്നതിനായി കുറച്ചു സമയം വെടിവയ്പ് നിർത്തിവെച്ചു. കാരണം റെയിൽവേ ലൈനിന്റെ മറുപുറത്തായിരുന്നു പോലീസ് നിന്നിരുന്നത്. ട്രെയിൻ കടന്നുപോയി കഴിഞ്ഞപ്പോൾ വീണ്ടും വെടിവെച്ചു. 2 പാവം തൊഴിലാളികൾ തൽക്ഷണം മരിച്ചു. ഈ സമയം ട്രെയിനിലുണ്ടായിരുന്നവരാണ് കൊല്ലത്ത് അറിയിക്കുന്നത്. വിവരം കൊല്ലത്ത് അറിഞ്ഞയുടൻ കൂടുതൽ പോലീസുകാരെ ക്യാമ്പിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ്സിലെത്തിച്ചാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാക്കിയത്. ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന നേതാവ് N. ശ്രീകണ്ഠനായുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും തുടർന്നുണ്ടായി. ആരാണ് വെടിവയ്ക്കാൻ ഉത്തരവിട്ടതെന്ന് അന്ന് വെടിവയ്പ്പിൽ പങ്കെടുത്ത പോലീസുകാർക്ക് പോലും അറിയില്ലെന്നതാണ് വസ്തുത. ആലപ്പുഴ ജില്ല രൂപീകൃതമാകുന്നതിന് മുമ്പ് വളരെ വിസ്തൃതമായിരുന്ന കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 3 പതിറ്റാണ്ടിലേറെ നീണ്ട പോലീസ് സേവനത്തിനിടെ ഉള്ളുലയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ സംഭവവും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരണ സമരവുമായി പരോക്ഷബന്ധമുള്ള SIയുടെ ദാരുണ അന്ത്യവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. 93 സംവത്സരമായി ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ശ്രീ പത്മനാഭദാസനായി തിരുവിതാംകൂർ പോലീസിൽ സേവനം തുടങ്ങിയ ഈ പഴയ പോലീസുകാരന്